السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സീറയാണ് മൂന്ന് ആഴ്ചകളിലൂടെയായി നമ്മൾ വിശദീകരിച്ച് കൊണ്ടിരിക്കുന്നത്. ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ നാലാമത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം നേരിട്ട ചില പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ വഫാത്തും ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്, ഒന്ന്, ഇൽമു തേടിക്കൊണ്ടുള്ള ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ യാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ മാർഗത്തിൽ അദ്ദേഹം സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച്, ത്യാഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അതേപോലെ തന്നെ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ഇമാം ബുഖാരിയെക്കുറിച്ച് പറഞ്ഞ, അദ്ദേഹത്തെ സനാഹ് ചെയ്തുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അബൂബക്കറുൽ ഖൽവാദാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഈ അത്ഭുതകരമായ ഹിഫ്ളിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഇമാം ബുഖാരിയുടെ ഓർമ്മശക്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദ് ബിൻ ഇസ്മായിലിനെ പോലെ ഓർമ്മശക്തിയുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ഗ്രന്ഥം എടുക്കും, ഒരു ഗ്രന്ഥം കയ്യിലെടുത്ത് ആ ഗ്രന്ഥത്തിലേക്കൊന്ന് നോക്കും. അതോടുകൂടി അദ്ദേഹത്തിന് ആ ഗ്രന്ഥത്തിലുള്ള ഹദീസുകൾ അതൊക്കെ അദ്ദേഹത്തിന് ഹിഫ്ളായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ഒരുപാട് ആളുകൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, മാ റഅയ്തു മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ, അഹമ്മദ് ബിൻ ഇസ്മായിലിനെ പോലെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല, നേരത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. കാല യഖുദുൽ കിതാബ മിനൽ ഇൽമി ഫയത്തലിയു അലൈഹി ഇത്തിലാഅ, ഒരു ഗ്രന്ഥം എടുക്കും, അതിലൊന്നിങ്ങനെ അതൊന്നും പരിശോധിക്കും, ഒന്ന് അതൊന്ന് റഫർ ചെയ്ത് ഫയഹ്ഫളു ആമ്മത തറാഫൽ അഹാദീസ് മിൻ മറത്തൻ മിൻ മറത്തിൻ വാഹിദ, അവർ ഒറ്റ നോട്ടത്തിൽ ആ ഹദീസുകളൊക്കെ അദ്ദേഹം ഹിഫ്ലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ബിദായയില് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നു ഖസീർ പറയുന്നത് വഖദ് ദക്കറു അന്നഹു കാന യൻദുറു ഫിൽ കിതാബി മറതൻ വാഹിദ ഫയഹ്ഫളുഹു മിൻ നദറതിൻ വാഹിദ, അദ്ദേഹം ഒരു കിതാബ് എടുത്ത് ഒരൊറ്റ പ്രാവശ്യം നോക്കും, ആ കിതാബിലുള്ളത് അദ്ദേഹം മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവും. മിൻ നദറതിൻ വാഹിദത്തിൻ വലഖ്ബാർ അൻഹു ഫീ ദാലിക കസീറ, ഈ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ, ഈ രൂപത്തിലുള്ള അപാരമായ അത്ഭുതകരമായ ബുദ്ധിശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം ബുഖാരിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചു അദ്ദേഹം ഹാഫിലുദ്ദുനിയ, ഈ ദുനിയാവിലെ ഹാഫിലാണ് അദ്ദേഹം. ഇബ്നു ഹജറിന്റെ വാചകങ്ങൾ നമ്മൾ നേരത്തെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ദുനിയാവിലെ ഹാഫിലാണ്, അവരുടെ ഇമാമാണ്, സയ്യിദാണ്. ഇബ്നു ഹജർ തന്നെ പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞു ഇമാം ബുഖാരിയെക്കുറിച്ചുള്ള സനാഅകൾ, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞത്, അതിനുശേഷം വന്ന ആളുകൾ പറഞ്ഞത്, അതെല്ലാം കൂടി എഴുതി തീരുകയാണെങ്കിൽ അതിന് പേപ്പറുകൾ കടലാസുകൾ മതിയാകൂല, ഒരു മനുഷ്യൻ അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ബഹ്റാണ്. ഇമാം ബുഖാരി ഹിഫ്ദിന്റെ കാര്യത്തിൽ, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ബഹറാണ്, തീരമില്ലാത്ത പാരാവാരം പോലെ പരന്നുകിടക്കുന്ന, അറ്റമില്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു ബഹറാണ് അദ്ദേഹത്തിന്റെ. ആ വാചകം കാണാ, വലവു ഫതഹ്തു ബാബ സനാ ഇല്ല ഇമ്മത്തി അലൈഹി അമ്മൻ തഅഖ്ഖറ അൻ അശ്രിഹി, ഇമാം ബുഖാരിയുടെ കാലത്തിന് ശേഷം വന്ന ഇമാമുകൾ, ഈ ഉമ്മത്തിൽപ്പെട്ട അയിമ്മത്തുകൾ, ഇമാമികൾ ഇമാം ബുഖാരിയെക്കുറിച്ച് പറഞ്ഞത് മുഴുവനും ഞാൻ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ, ഞാൻ അതിന്റെ വാതിലുകൾ തുറക്കുകയാണെങ്കിൽ ലഫനൽ ഖിർതാസ് വനഫദത്തിൽ അൻഫാസ് ഫദാക ബഹ്റുൻ ലാ സാഹില ലഹു, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു ബഹ്റാണ്, ലാ സാഹില ലഹു, തീരം കാണാത്ത പാരാവാരം പോലെ പരന്നുകിടക്കുന്ന ഒരു ബഹ്റാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ നിന്നാലും മഷി തീർന്നു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിൽ അദ്ദേഹം ഹദീസുകൾ മനഃപ്പാഠമാക്കി, ഹദീസുകൾ കാണാതെ പഠിച്ചു, ഹിഫ്ലാക്കി, ആ ഹദീസുകൾ എഴുതി വച്ചു. അദ്ദേഹം രചിക്കുന്ന ഗ്രന്ഥങ്ങളിലെ ഹദീസുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. ഒട്ടുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അത് ഉദ്ധരിച്ചു, 100 ഹദീസുകൾ സനദും മത്തിനും മാറ്റിമറിച്ചത്, അവരുടെ തെറ്റുകൾ സഹിതം അത് ശരിയാക്കി കൊടുത്തത്. അതേപോലെ തന്നെ ദർസ് എടുക്കുന്ന ഉസ്താദിന് അതിന്റെ സനദിൽ വന്ന അബദ്ധം അത് തിരുത്തിക്കൊടുത്തത്, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുണ്ട് എന്ന് പറഞ്ഞത്. മറ്റുള്ള ആളുകളുടെ കൂടെ ക്ലാസ്സിന് പോകുമ്പോൾ എഴുതാത്തതിന്റെ പേരിൽ ഇമാം ബുഖാരി ആക്ഷേപിച്ച സന്ദർഭത്തിൽ അവരെഴുതി വെച്ച ആ ഹദീസുകൾ സനദ് സഹിതം ഓരോന്നോരോന്ന് ഇമാം ബുഖാരി അവർക്ക് പറഞ്ഞുകൊടുത്തത്. ഇതാണ് ഇബ്നു ഹജർ പറഞ്ഞത്, അദ്ദേഹത്തെക്കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത്. അത് രേഖപ്പെടുത്താൻ നിന്നാൽ ഒരാളെ കൊണ്ടും അതിന് സാധിക്കുമല്ലോ, അദ്ദേഹം ഒരു ബഹ്റാണ് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കണം. ഈ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് സമ്പന്നനായിരുന്നു, നല്ല സമ്പത്തിന്റെ ഉടമയായിരുന്നു, അതോടൊപ്പം തന്നെ നല്ല വറാവും തഖ്വയുമുള്ള ആളായിരുന്നു പിതാവ് ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹി. മുഹദ്ദിസായിരുന്നു, പണ്ഡിതനായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ഇമാം ബുഖാരിയുടെ ജീവിതവും, വളരെയധികം സൂക്ഷ്മതയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ കണിശതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബാദത്തിന്റെ കാര്യത്തിൽ നല്ല കണിശത ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വറാവ്, അദ്ദേഹത്തിന്റെ ഭയഭക്തിയും സൂക്ഷ്മതയും ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു, എൽമുകൾ തേടിക്കൊണ്ട് ദീർഘമായിട്ട് യാത്ര ചെയ്തു, ഒരു രാജ്യത്തേക്ക് തന്നെ പല പ്രാവശ്യം ചെന്നു. നമ്മൾ തൊട്ടുമുള്ള ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു, ഒരു ഹദീസിന് വേണ്ടി ആ ഹദീസ് നേരിട്ട് കിട്ടണം, ആ ഹദീസ് അയാളിൽ നിന്ന് കേൾക്കണം, അയാൾക്ക് ആ ഹദീസ് ആര് കിട്ടി, പിന്നെ അയാളടുത്ത് അടുത്ത് പോവുകയാണ്. മറ്റൊരു ഹദീസ് ഇന്ന നാട്ടിലുണ്ട്, ആ ഹദീസ് അറിയുന്ന ആള് അയാളുടെ അടുത്ത് പോവുകയാണ്. അദ്ദേഹത്തിന്റെ യാത്ര, അദ്ദേഹത്തിന്റെ ഈ പഠനം, ഇതൊന്നും തന്നെ ഇബാദത്തിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ പകലുകളിലും അദ്ദേഹം ഖുർആൻ ഖത്മ് ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ജീവിതം അത്രക്കും സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു. റമദാനിന്റെ ഓരോ പകലുകളിലും, രാത്രിയാണെങ്കിൽ തറാവീഹിന് ശേഷം ഓരോ മൂന്ന് രാത്രിയിലും ഖുർആൻ ഖത്മ് ചെയ്യാറുണ്ടായിരുന്നു. ഖുതൈബത്ത് ബിൻ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇദ്ദേഹം പറഞ്ഞൊരു വാചകം, ജാലസ്തുൽ ഫുഖഹാ വസ്സുഹാദ വൽ ഉബ്ബാദ, ഇവരുടെ കൂടെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഫുഖാക്കളുടെ കൂടെ, സാഹിദ് സുഹാദ്, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ വിരക്തരായി ജീവിച്ച ആളുകൾ, വൽ ഉബ്ബാദ് ആബിദീങ്ങൾ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഇവരോടൊപ്പം ഞാൻ സഹവസിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ കൂടെ ഞാൻ സഹവസിച്ചിട്ടുണ്ട്, അവർ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫമാ റായിതു മുൻദു അഖൽതു മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ, എന്നാൽ എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ, ഓർമ്മ വെച്ചത് മുതൽ ഇമാം ബുഖാരിയെ പോലെ, മുഹമ്മദ് ബിൻ ഇസ്മായിലിനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വഹുവ ഫി സമാനിഹി കഉമർ ഫി സ്വഹാബ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉമർ എങ്ങനെയായിരുന്നു, അതേപോലെയായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്തായിരുന്നു, അതേപോലെയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചത്, അതേപോലെയായിരുന്നു ഇമാം ബുഖാരി. ഈ ഖുതൈബയുടെ ഒരു വാചകം നേരത്തെ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, ഖുതൈബത്തിന് സഈദിന്റെ വാചകം. അദ്ദേഹം പറഞ്ഞത് എന്ത്, ഇമാം ബുഖാരി സ്വഹാബത്തിനിടയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ലക്കാന ആയ അദ്ദേഹം ആ സ്വഹാബികൾക്കിടയിൽ പോലും ഒരു ദൃഷ്ടാന്തമാകുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇത്രത്തോളം സൂക്ഷ്മതയിലാണ് ആര് ജീവിച്ചത്, ഇമാം ബുഖാരി ജീവിച്ചത്. അദ്ദേഹത്തിന്റെ നിസ്കരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരിക്കലൊരു സംഭവം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഒരു സുംബൂർ കുത്തി. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തത്താവ് നിസ്കരിക്കുകയാണ്, ദൂർസ്കാരത്തിന് ശേഷമാണ് അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കുകയാണ്. അങ്ങനെ ഒരു സുംബൂർ ഒരു 16-17 പ്രാവശ്യം അദ്ദേഹത്തെ കുത്തിന. സുംബൂർ എന്ന് പറഞ്ഞാൽ കടന്നല് എന്നൊക്കെ പറയും, വേട്ടാളൻ കടന്നല്. ഒരു 16-17 തവണ ഇമാം ദഹബി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. സിത്തത്ത് അഷർ ഔ സബഅത്ത് അഷർ മൗലിയ, 16 സ്ഥലത്ത് 17 സ്ഥലത്ത് ഇങ്ങനെ കുത്തുകയാണ് കടന്നൽ വന്നിട്ട്. വേറെ ചില രിവായത്തുകളിൽ കാണാം അത് കുത്തിയിട്ട് അദ്ദേഹത്തിന് വഖദ് തവറമ മിൻ ദാലിക ജസദിഹി, അയാൾ വീർത്തിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും കുത്തിയിട്ട്. ഫഖാല ലഹു ബഅദുൽ ഖൗം കൈഫ ലം തഖ്റുജ് മിൻ സ്വലാത്തി അവലും ആ ബറക്ക, ഈ കടന്നൽ ആദ്യം കുത്തിയപ്പോ എന്തുകൊണ്ടാ നിസ്കാരത്തിന് മാറി നിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, നിസ്കാരം അവസാനിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഇത് വന്നിട്ട് ഇങ്ങനെ കുത്തുകയാണ്. അപ്പൊ ആ വേദന സഹിച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, കുൻതു ഫീ സൂറ ഫഹബബ്തു അൻ ഉതിമ്മഹ, ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് അത് പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചുപോയി. അപ്പൊ അദ്ദേഹം അതിൽ മതി മറന്നുപോയി ആ സൂറത്തിൽ. അത് പൂർത്തിയാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇത് ഇങ്ങനെ കുത്തി നീര് വന്നിട്ടുണ്ട്, വീർത്തിട്ടുണ്ട് ശരീരത്തിലാകെ. അപ്പൊ ഈ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വറയിനെക്കുറിച്ച് ഇങ്ങനെ ധാരാളക്കണക്കിന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅർജു അന്നൽ ഖല്ലാഹ വലാ യുഹാസിബിനി അന്നി ഉത്തബത്തു അഹദ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരാളെക്കുറിച്ച് ഞാൻ ഗൈബത്ത് പറയാതെ, ഒരാളെക്കുറിച്ച് ഞാൻ ഗൈബത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഗൈബത്ത് പറയുക, അതിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഒരാളെക്കുറിച്ച് ഞാൻ ഗൈബത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ നാളെ അള്ളാഹു എന്നെ വിചാരണ ചെയ്യില്ലല്ലോ. അത്രത്തോളം സൂക്ഷ്മതയിൽ ജീവിച്ച ആളായിരുന്നു ആര്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന്റെ ഉദാഹരണങ്ങൾ സ്വഹീഹായിട്ട് തന്നെ ചരിത്രത്തിലുള്ള നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ബിലാത്തുകൾ ഉണ്ടായിരുന്നു, കുറച്ച് കച്ചവട ചരക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കച്ചവടക്കാര് ആ വിവരം അറിഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു, രാത്രി തന്നെ വീട്ടിൽ വന്നു. അവര് പറഞ്ഞു, 5000 ദിർഹം ഞങ്ങൾ ഇതിന് തരാം. ഫതലബുഹ വിരിബി 5000 ദിർഹം, 5000 ദിർഹം ലാഭത്തിന് ഈ സാധനം ഞങ്ങൾ വാങ്ങിക്കോളാം. ഫഖാലുൻസരിഫു അല്ലയില, അദ്ദേഹം പറഞ്ഞപ്പോ രാത്രിയാണ്, അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങൾ തിരിച്ചു പോകണം, അത് നാളെ വരും. ഫജാഅഹു മിനൽ ഗദി തുജ്ജാറുൻ ആഖറൂൻ, അങ്ങനെ പിറ്റേ ദിവസം വേറെ കുറച്ച് ആൾക്കാർ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ 10000 തരാം, 10000 ദിർഹമിന് ഞങ്ങൾ ആ സാധനം എടുത്തോളാം. സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ മനസ്സാണ്, ഇന്ന് സാമ്പത്തിക മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സീറകൾ, ചരിത്രങ്ങൾ, സലഫുകളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങൾ ഇതാണ്. നേരത്തെ ഇമാം ബുഖാരിന്റെ പിതാവിനെ കുറിച്ചും പറഞ്ഞല്ലോ, ഒരു ദിർഹം ദീനാറോ അല്ലെങ്കിൽ ദിർഹമോ, ഒരു ദിർഹം പോലും ഹറാം എന്റെ സമ്പാദ്യത്തിലില്ല, ശുഭത്തായതുപോലും, ഹറാമാണോ ഹലാലാണോ എന്നറിയാത്ത ഒരു ദിർഹം പോലും എന്റെ സമ്പാദ്യത്തിലില്ല എന്നുള്ളത് മരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ബുഖാരിയുടെ പിതാവ് ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നമ്മൾ വായിച്ചു. അതാണ് അവരുടെ ജീവിതത്തിലുള്ള വിശുദ്ധി. ഇമാം ബുഖാരിയോട് അവർ പറഞ്ഞു, ഞങ്ങൾ 10000 ബിരിബിഹി അഷ്റത്താല, 10000 പിന്നെ ദിർഹം ലാഭത്തിന് ഞങ്ങളത് വാങ്ങിക്കോളാം. ഇമാം ബുഖാരിയുടെ മറുപടി, ഇനി നവായിത്തു ബൈഇഹ ലില്ലദീന അതൌ അൽബാരിഹ, സിറിലത് കാണാം, ഞാനത് ഇന്നലെ വന്ന് ചോദിച്ച ആൾക്ക് കൊടുക്കാമെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് തരൂല. ഇവര് 10000 പറഞ്ഞത്, 10000 അവരയ്യായിരം പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി പറഞ്ഞു, ഇല്ല, ഞാനത് അവർക്ക് കൊടുക്കാന്നുള്ളത് അവരോടൊന്ന് രാത്രിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത്. അവർക്ക് കൊടുക്കാൻ വേണ്ടി നീയത്ത് വെച്ചതാണ്. അങ്ങനെ അവരെ മടക്കി പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ഈ വറവുമായി, തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സിദുഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതങ്ങനെ ദീർഘിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നില്ല. ഈ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നേരിട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരാളെക്കുറിച്ച് ഗൈബത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല്ലാ നമ്മൾ പറയാം. ഈ ഇമാം ബുഖാരിയുടെ ജീവിതത്തിൽ മറ്റുള്ള ഉലമാക്കളെ പോലെ തന്നെ, ഇമാമികളെ പോലെ തന്നെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഈ ഹിഫ്ളിലുള്ള അഗാധമായിട്ടുള്ള കഴിവ്, അദ്ദേഹത്തോട് പലർക്കും അസൂയുണ്ടായിരുന്നു. ആ അസൂയുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇമാം ബുഖാരി ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ഇമാം ബുഖാരിക്കുണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ദീർഘമായ ചർച്ചകളുണ്ട്. അങ്ങനൊരു വാദം ഇമാം ബുഖാരിക്കുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾ പറഞ്ഞു വരുത്തി. അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത ചില ഉത്തരം, ആ ഉത്തരത്തിൽ നിന്നും അവരത് പറഞ്ഞുണ്ടാക്കി. അതായത് ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. നമ്മുടെ അഖീദ അങ്ങനെയാണ്. എന്നാൽ ലഫ്ലി ബിൽ ഖുർആനി, അത് മഖ്ലൂഖാണോ അല്ലേ? ഉസൂൽ സുന്നയിൽ നമ്മളത് വിശദീകരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിലേക്ക് മടങ്ങണം. നമ്മൾ ഖുർആൻ ഉച്ചരിക്കുന്നുണ്ട്, നമ്മൾ ഉച്ചരിക്കുന്ന ആ ഖുർആൻ അത് മഖ്ലൂഖാണോ അല്ലേ, അതെങ്ങനെ പറയണം, അതിനെക്കുറിച്ചുള്ള അഹ്ലുസ് സുന്നയുടെ നിലപാട് എന്താണ്? അപ്പൊ അങ്ങനൊരു വാദം ഇമാം ബുഖാരിക്കുണ്ട്. അതിന് ഇമാം ബുഖാരി മറുപടി പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരെയും അവര് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് ഇമാം ബുഖാരിന്റെ ക്ലാസ്സിലേക്ക് പോകരുത് എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞു, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെ. അപ്പൊ അത് കുറച്ച് ദീർഘമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ അതിലേക്ക് കടന്നാൽ അത് പ്രയാസകരമാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ വിഷയം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ്. മുഹമ്മദ് ബിൻ യഹിയ അൽ ദുഹലി ഇമാമാണ്, ഹാഫിളാണ്. നൈസാബൂറിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഹിജറ വർഷം 250 ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൈസാബൂറിൽ വന്നു. ഇമാം മുസ്ലിമിന്റെ നാടാണ് നൈസാബൂർ, അവിടുന്നാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. വലിയ സ്വീകരണം കിട്ടി. പിന്നീട് ഈ വാദം ചില ആളുകൾ പ്രചരിപ്പിച്ചു. ആ വാദവും അതിന്റെ വിശദീകരണങ്ങളും ഇൻഷാല്ലാഹ് നിങ്ങൾ പഠിക്കാം, പിന്നീട് അത് മനസ്സിലാക്കാം. പക്ഷെ അതിന് ഇമാം ബുഖാരി മറുപടി കൊടുത്തു. ഇമാം ബുഖാരിയോട് പല ആളുകളും അതിനെക്കുറിച്ച് ചോദിച്ചു. പല ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചു. ഖതീബുൽ ബാഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ നസ്ർ അർമർവസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ഉദ്ധരിക്കുന്ന ഒരു വാചകം, അദ്ദേഹം പറയണത് മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി, അദ്ദേഹം പറഞ്ഞു, സമീഉത്തുൽ ബുഖാരി യഖൂലു മൻ സഅമ അന്നി ഖുൽതു ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖുൻ ഫഹുവ കദ്ദാബ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന ഇവരുടെ ഈ പ്രചരണത്തെ, ഈ കുപ്രചരണത്തെ അടിസ്ഥാനരായി ആ വാദത്തെ ഇമാം ബുഖാരി അതിനെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖുൻ, എനിക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഫഹുവ കദ്ദാബ്, അവൻ പെരുന്നുണയനാണ്. ഫൈനീല മഖ്ലുഹു, ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഫഖുൽ തുലഹു, അപ്പൊ മുഹമ്മദ് ബിൻ നസ്ർ മർവസി റഹ്മത്തുള്ളാഹി അലൈഹി യാ അദ്ദേഹത്തോട്, ഇമാം ബുഖാരിയോട് ചോദിച്ചു, യാ അബ്ദില്ലാ, ഖദ് ഖാല الناس ഫി ഹാദാ വഅക്സറു ഫീഹി, ജനങ്ങൾ ഈ വിഷയത്തിലാണ് ജനങ്ങൾ മുഴുകിയിരിക്കുന്നത്, അവർ ഈ വിഷയത്തിലുള്ള സംസാരം അധികരിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖാണ് എന്നുള്ളൊരു വാദം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആ വിഷയത്തിലാണെന്ന് ജനങ്ങളുടെ സംസാരം. ഫഖാല, ഇമാം ബുഖാരി പറഞ്ഞു, ലൈസ ഇല്ലാ മാ ഖൂലു, ഞാൻ എന്താണോ നിന്നോട് പറഞ്ഞത് അതല്ലാതെ എനിക്ക് നിന്നെക്കുറിച്ചൊന്നും പറയാനില്ല. ഇമാം ബുഖാരി അതിന് വിശദീകരണം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അബു അംറു റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം ബുഖാരിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഹാഹുന അഹദുൻ യഹ്കീ അൻക അന്നക ഖുൽത ഹാദിഹിൽ മഖാല, ഇങ്ങനെ ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖുൻ, അങ്ങനെ ഒരു വാദം താങ്കൾ പറയുന്നുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു. ഇമാം ബുഖാരി അയാളോട് പറഞ്ഞു, യാ അബ അംറു ഇഹ്ഫദ് മാ അഖൂലു ലക, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. മൻ സഅമ മിൻ അഹ്ലി നൈസാബൂർ അന്നി ഖുൽതു ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖുൻ ഫഹുവ കദ്ദാബുൻ, എന്നെക്കുറിച്ച് നൈസാബൂരിലെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലെ ആളുകൾ ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖാണ് എന്നുള്ളൊരു വാദം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഹുവ കദ്ദാബുൻ, അവൻ നുണയനാണ്. ഫൈനീല മഖുൽ ഹാദിഹിൽ മഖാല, ഞാൻ അങ്ങനൊരു മഖാല, അങ്ങനൊരു വാക്ക്, അങ്ങനൊരു വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. അല ഇന്നിയ ഖുൽത്തു അഫ്ആലുൽ ഇബാദി മഖ്ലൂഖ, ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മഖ്ലൂഖാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് സംഗതികളവിടെ നടക്കും. ഒന്ന്, ഉച്ചാരണം നടക്കും. രണ്ട്, ഉച്ചരിക്കുമ്പോൾ അവരുടെ സൗണ്ട് ഉണ്ടാവും, അവരുടെ നാവിന്റെ ചലനം ഉണ്ടാവും. മൂന്ന്, ആ ഉച്ചരിക്കപ്പെടുന്ന സാധനം എന്താണോ അതുണ്ടാവും. ഉച്ചരിക്കപ്പെടുന്നത് ഖുർആനാണ്, അത് മഖ്ലൂഖല്ല. അപ്പോ ഇമാം ബുഖാരിയെക്കുറിച്ച് ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് ശക്തമായ മറുപടി കൊടുത്തു. ഇതിങ്ങനെ പല ഉലമാക്കളെ കുറിച്ചും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ പല പണ്ഡിതന്മാരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണമുണ്ടായിരുന്നു. കാരണം തൊട്ട് മുമ്പാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഖൽഖുൽ ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ നടക്കുന്നത്, ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ വാദം ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള വാദം പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്വാധീനത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവർ ബുഖാരിയുടെ ചില വാചകങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എന്താണ് ഒക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കണം. അത് തെറ്റിദ്ധരിപ്പിച്ച് ഇരുമ്പത്തിലുള്ള ഒരു പ്രചരണം നടത്തി. അപ്പൊ അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ഇങ്ങനെ ഉലമാക്കളുടെ ചില വാചകങ്ങൾ, ആ വാചകങ്ങൾ ചിലപ്പോൾ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാനും സാധ്യത ഉണ്ടാവും. രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ചില വാചകങ്ങൾ ഉണ്ടാവും. അത് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ എങ്ങനെ പറഞ്ഞു അത് അങ്ങനെ തന്നെ മനസ്സിലാക്കില്ലാതെ വേറൊരു മാർഗമല്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് നമ്മൾ നമ്മുടെ റൈനനുസരിച്ചിട്ടും നമ്മുടെ അക്കലിനനുസരിച്ചും മനസ്സിലാക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ഇമാം ബുഖാരിന്റെ ഒരു വാചകം പിടിച്ചിട്ട് ഇമാം ബുഖാരിക്ക് അഫ്ലീമിൽ ഖുറാനും അക്കൽ വെക്കുന്ന ഒരു വാദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ? പറ്റൂല. അതിന് അഹ്ലു സുന്നയുടെ ആളുകൾ മറുപടി കൊടുത്തു. ഇമാം ബുഖാരി ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. എനിക്കങ്ങനെ ഒരു വാദം ഇല്ല എന്നുള്ളത് ഇമാം ബുഖാരി പറഞ്ഞു. അപ്പൊ അത് ദീർഘമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹം നൈസാബൂർ വിട്ടു. നൈസാബൂർ വിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വന്നു. ബുഖാറയിലേക്ക് തന്നെ ഇമാം ബുഖാരി തിരിച്ചുപോന്നു. ഇമാം ബുഖാറയിൽ വന്നതോടുകൂടി മറ്റൊരു പരീക്ഷണം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ബുഖാറയിലേക്ക് വന്നു. ആ ബുഖാറയിൽ വേറൊരു പരീക്ഷണം. അന്നത്തെ ബുഖാറയുടെ ഗവർണർ, ആ ബുഖാറയുടെ ഗവർണർ പറഞ്ഞു ഇമാം ബുഖാരിയോട്, എന്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇമാം ബുഖാരിന്റെ കിതാബ് താരിഖുൽ കബീർ, അതേപോലെ തന്നെ മറ്റേ സ്വഹീഹും അത് വീട്ടിൽ വന്നിട്ട് വായിച്ചു തരണമെന്ന് പറഞ്ഞു. അന്നത്തെ ബുഖാറയുടെ ഗവർണർ ആ കിതാബും കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു ഇമാം ബുഖാരിനോട്. ആ കിതാബും കൊണ്ട് എന്റെ കൊട്ടാരത്തിലേക്ക് വരണം, എന്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര്, ആ ഗവർണറുടെ പേര് മുഹമ്മദ് ബിൻ, അല്ല പിന്നെ ഖാലിദ് ബിൻ അഹമ്മദ് അദ്ദുഹലി, ഖാലിദ് ബിൻ അഹമ്മദ് അദ്ദുഹലി, അന്നത്തെ ബുഖാറയുടെ അമീർ ഖാലിദ് ബിൻ അഹമ്മദ് അദ്ദുഹലി, വാലി ബുഖാറ, അന്നത്തെ ബുഖാറയുടെ ഗവർണറായിരുന്നു. അങ്ങനെ ഇമാം ബുഖാരിയോട് ആവശ്യപ്പെട്ടു, ഈ കിതാബ് കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ കൊട്ടാരത്തിലേക്ക് വരണം, എന്നിട്ട് എനിക്കത് വായിച്ച് കേൾപ്പിച്ചു തരണം, എന്റെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം ബുഖാരി കൊടുത്ത മറുപടി, ഇൽമിനൊരു അന്തസ്സുണ്ട്, ഇൽമിനൊരു അന്തസ്സുണ്ട്, അത് ഇൽമ് നേടുക എന്നുള്ളതൊരു ഇബാദത്താണ്, അത് മെനക്കെടുന്ന ആളുകൾക്ക് അത് കിട്ടുള്ളൂ. അതല്ലാത്ത ആളുകൾ സൂറത്തുൽ ഫാത്തിഹ പോലും ശരിക്കും ഓതാൻ അറിയാതെ മരിച്ചിട്ട് പോവുകയും ചെയ്യും. ദീന് പഠിക്കാതെ ദുനിയാവ് എന്തുണ്ടായിട്ട് എന്താ കാര്യം? ബുഖാരിയെ പോലുള്ള ആളുകൾ അതിന്റെ വില മനസ്സിലാക്കി. അവരുടെ ജീവിതം ആകെ 62 കൊല്ലാണ് ഇമാം ബുഖാരി ജീവിച്ചിട്ടുള്ളത്. 62 വയസ്സുവരെ, ആകെ 62 വയസ്സുവരെ. ഇമാം ബുഖാരി കൊടുത്ത നല്ല ചുട്ട മറുപടി ഖാലിദ് ബിൻ അഹമ്മദ് ദുഹലിക്ക് കൊടുത്തു. ഖാലിദ് ബിൻ അഹമ്മദ് അദ്ദുഹലി, ഇമാം ബുഖാരി പറഞ്ഞു, ഇൽമിനെ നിന്ദിക്കാൻ ഞാൻ ആളല്ല, അങ്ങനെ പരിപാടി എന്റെ അടുത്തു നിന്നുണ്ടാവില്ല. ഇൽമിനെ നിന്ദിക്കുക അതൊരിക്കലും ഞാൻ ചെയ്യില്ല. വലാഹിമിൽ ഹില അബു അബിനാസ്, അധികാരത്തിന്റെ കവാടങ്ങളിലേക്ക് ഇൽമിനെ വഹിക്കാൻ ഞാൻ ഒരുക്കല്ല. ഇൽമാണ്, അതെവിടെയാണുള്ളത്? അവിടെ പോയിട്ട് നടണം, അവിടെ പോയിട്ട് അത് കരസ്ഥാക്കണം. അങ്ങനെയാണ് ഇമാമിങ്ങൾ ചെയ്തത്. ഒരാൾ മിസറിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും, ഒരാൾ മദീനത്താണ് അങ്ങോട്ട്, ഒരാൾ ഷാമിലാണ് അങ്ങോട്ട്, ഒട്ടകപ്പുറത്ത് നടന്നിട്ട് കഴുതപ്പുറത്ത് മാസങ്ങളോളം ഒരു ഹദീസിന് വേണ്ടി. ഇമാം ബുഖാരി പറഞ്ഞത് ഇതിന് അധികാരത്തിന്റെ കവാടങ്ങളിലേക്ക് ഇൽമിനെ വഹിക്കാൻ ഞാനൊരുക്കമല്ല. ഫൈൻ കാനത്തിലക്ക ഹിലാഷൈ മിനു ഹാജ ഫഹ്ദൂർ ഫി മസ്ജിദി, നിനക്ക് പഠിക്കണോ എന്റെ പള്ളിക്ക് വന്നോ, പഠിക്കണോ ഫഹ്ദൂർ ഫി മസ്ജിദി അവ ഫി ദാരി, അല്ലെങ്കിൽ ഞാൻ ദർശെടുക്കുന്ന പള്ളിയിലേക്ക് വന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നോ. വൈലം യോജിബിക്ക ഹാദ ഫൈനക്ക സുൽത്താനൻ, ഞാൻ ഈ തരുന്ന മറുപടി താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, താങ്കൾ സുൽത്താനാണ്, ഇവിടുത്തെ ഗവർണറാണ്, ഫംനാനി മിനൽ മജ്ലിസി, ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് എന്നെ തടയാം, എന്റെ മജ്ലിസ് നിങ്ങൾക്ക് നിർത്താം, അങ്ങനെയാണല്ലോ. ഏത് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ടാവും, അധികാരി വർഗങ്ങളുണ്ടാവും, സമ്പന്നരുണ്ടാവും, അവരുടെ ചൊൽപ്പടിക്ക് പണ്ഡിതന്മാർ നിൽക്കണം എന്നുള്ളതാണല്ലോ നിയമം. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അതിന് ശ്രമിച്ചിട്ടുണ്ട് പലരും. അതേത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. അവിടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, മദർസ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഒരു 500 rupees ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞാൽ അന്ന് കമ്മിറ്റി ചിലപ്പോൾ തല്ലിപ്പിരി. ആകെ 2 മണിക്കൂർ മദർസള്ളിനായക്ക് 500 rupees കൂട്ടുക. അതൊരു ചിറ്റമ്മ നീയാണ് നിയമമാണ്. അത് അന്നുമുണ്ട് ഇന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് കൊടുത്ത മറുപടി ഇതാണ്: താങ്കള് ഭരണാധികാരിയാണ്, അതുകൊണ്ട് എന്റെ മജ്ലിസ് വേണമെങ്കിൽ തടുക്കാം, അത് പാടില്ല എന്നുള്ളത് പറയാം. ലിയഖൂന ലിയുദ്റുൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അതെനിക്ക് അള്ളാഹിന്റെ അടുത്ത് നാളെ ബോധിപ്പിക്കാനുള്ള ഒരു ഉദറാണ്. കാരണം എന്താ? ലാന്നി ലാത്തുമുൽ ഇൽമ ലിഖൗലി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ സുഇല അൻ ഇൽമി ഫഖത്തമഹു ഉൽജിമു ബിൽജാമി മിനൽ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചു. കാരണം നാളെ എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് ബോധിപ്പിക്കാനുണ്ട്, താങ്കൾ എന്നെ തടഞ്ഞത് കൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കാതിരുന്നത്. കാരണം ഇൽമ ഒരാളെ മറച്ചു വെച്ചാൽ നരകത്തിന്റെ കടിഞ്ഞാൻ അവന് അണീക്കപ്പെടും, ലിജാമ അവൻ അണീക്കപ്പെടുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എന്റെ ജാമിയും താരീഖും പഠിക്കണോ? പള്ളിക്ക് വന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്നോ? ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. ഇയാളെന്ത് ചെയ്തു? ഖാലിദ് ബിൻ അഹ്മദ് ദുഹലി നേരത്തെ പറഞ്ഞതുണ്ട്. അപ്പൊ ഇതൊക്കെ പരസ്പരം കണ്ണികളാണ്. ഏത് ഇമാം ബുഖാരിക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട്, ലഫ്ലി ബിൽ ഖുറാനി മഖ്ലൂഖാണ് എന്നുള്ളൊരു വാദമുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ പിടിച്ചു, അവരെ ഇളക്കി വിട്ടു, എന്നിട്ട് ഇമാം ബുഖാരിക്കെതിരെ തിരിച്ചുവിട്ടു. ആ ഒരു കോക്കസ് ആ കുറച്ച് ആൾക്കാര്, കാരണം ഇമാം ആ നാട്ടിൽ നിന്ന് ബുഖാറയിൽ നിന്ന് ഇമാം ബുഖാരിയെ അവർ പുറത്താക്കി. പിന്നീട് ചരിത്രത്തിൽ പലതും കാണാം. അവർക്കെതിരെ ഇമാം ബുഖാരി ദുആ ചെയ്തു, അതോടുകൂടി ആ അമീർ സ്ഥാനപ്രശ്നാക്കപ്പെട്ടു. ഇമാം ബുഖാരിക്കെതിരെ ഒരുങ്ങി തിരിച്ച ആ പണ്ഡിതൻ അയാളുടെ കുടുംബത്തിന് ബലാ ബാധിച്ചു, വേറൊരാൾക്ക് അയാളുടെ മക്കളിലൂടെ ബലാ അല്ല കൊടുത്തു. ഇങ്ങനെ ദുനിയാവും തന്നെ അവർക്ക് കാട്ടിക്കൊടുത്തു എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള ചരിത്രങ്ങൾ വേറെ വരുന്നുണ്ട്. വളരെ ചുരുക്കത്തിൽ ഇതാണ്: ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നിങ്ങനെ പുറത്താക്കപ്പെട്ടു. അങ്ങനെ പിന്നീട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സമർഖന്തിലേക്ക് യാത്ര പോവാണ്. ബുഖാറയിൽ നിന്നും സമർഖന്തിലേക്ക് തിരിച്ചു. അങ്ങനെ സമർഖന്ത് ആ നാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹർത്തൻഖ് സമർഖന്തിന്റെ ഗ്രാമങ്ങളിൽപ്പെട്ട കറിയകളിൽപ്പെട്ട ഒരു കറിയ, തൊട്ടടുത്തുള്ള ഒരു പ്രദേശം, ഒരു ഗ്രാമമാണ് ഹർത്തൻഖ്. ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് കഠിനമായ രോഗം ബാധിച്ചു. അതിന്റെ ഇടക്ക് സമർഖന്തിലെ ആളുകളും ചില പ്രശ്നങ്ങളുണ്ടാക്കി, അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകാനും ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ ഹർത്തെങ്കിൽ അദ്ദേഹം എത്തി. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം രോഗിയായി. അങ്ങനെ പിന്നീട് സമർഖന്തിൽ നിന്ന് ആളുകൾ വന്നു, അദ്ദേഹത്തോട് അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. നല്ല കഠിനമായ രോഗമുണ്ട്. ആ സംഭവം സിയറിൽ ഇമാം ദഹബി ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്: ഫമരില ഫഷ്തദ്ദ ബിഹിൽ മർളു ഹത്ത. അങ്ങനെ ആ രോഗം കഠിനമായി. അങ്ങനെ സമർഖണ്ഡിലേക്ക് പോകാനുള്ള തീരുമാനമായി. അതിനുവേണ്ടി തഹയ്യലു റുകൂബി വാഹനം തയ്യാറാക്കി. ഫലബിസ ഹുഫൈഹി വത്ത അമ്മമ, അദ്ദേഹത്തിന് 2 ചെരുപ്പുകൾ ധരിച്ചു, തലപ്പാവ് ധരിച്ചു. ഫലമ്മ മഷാ ഖദറ ഇശ്രീന ഖുത്വ, അങ്ങനെ ഒരു 20 അടി നടന്നിട്ടുള്ളൂ. ഉദ്ധരിക്കുന്ന ആള് പറയണം, അബു മൻസൂർ ഗാലിബുവിന് ജിബ്രീൽ പറയണം, ഞാൻ അദ്ദേഹത്തെ താങ്ങി പിടിച്ചിട്ടുണ്ട്, താങ്ങി പിടിച്ച് വേറൊരാളുണ്ട് ബാക്കിൽ, പിന്നിൽ താങ്ങി പിടിക്കാം. അങ്ങനെ ഒരു 20 അടി നടന്നതോടുകൂടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നെ വിട്ടാലും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമായി. അതോടുകൂടി ഇമാം ബുഖാരി വഫാത്താവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സിയറിൽ ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുള്ളത്. 62-ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി എന്ന ആ ഹദീസിനു വേണ്ടി, ഇസ്ലാമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. ഈദുൽ ഫിത്തറിന്റെ അന്നാണ്, അന്ന് രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം മരണപ്പെട്ടു. പിന്നീട് ളുഹ്ർ നമസ്കാരത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജനാസ മറമാടിയത്. ഖർത്തൻഖ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ മക്ബറയുള്ളത്. അത് മാറൂഫാണ് ഖർത്തൻഖ്. അങ്ങനെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ 62-ാമത്തെ വയസ്സില് സനത സിത്തും വഖംസീന വമിഅതൈനി 256 ഹിജ്റ വർഷം 256 62-ാമത്തെ വയസ്സില് ഈദുൽ ഫിത്തറിന്റെ അന്ന് ഇശാ നിസ്കാര ശേഷം ഇമാം ബുഖാരി മരണപ്പെട്ടു. ആ ജീവിതം അള്ളാഹു അദ്ദേഹത്തിന്റെ ആത്മാവിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 62 കൊല്ലാണ് അദ്ദേഹം ജീവിച്ചത് എന്നർത്ഥം. ഇമാം ബുഖാരിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഒന്ന് സ്വഹീഹ് തന്നെ. ഒന്ന് സ്വഹീഹ്, സ്വഹീഹുൽ ബുഖാരി. പിന്നെ താരിഖുൽ കബീർ, അദബുൽ മുഫ്റദ്, താരിഖു സ്വഹീർ, ഖൽഖു അഫ്ആലുൽ ഇബാദ്, റഫുൽ യദൈനി ഫി സ്വലാ. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട, ഇമാം ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇതിൽ സ്വഹീഹുൽ ബുഖാരി, ഈ ഗ്രന്ഥത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇൻഷാല്ലാ ഈ ബുഖാരിയുടെ ഈ സ്വഹീഹിനെ പറ്റി മാത്രം നമ്മളൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, അതാണ് നല്ലത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കാനുള്ള കാരണങ്ങളുണ്ട്. രണ്ട് മൂന്ന് കാരണങ്ങൾ പറയുന്നത് ഇമാം ബുഖാരി സ്വഹീഹ് രചിക്കാനുള്ള കാരണങ്ങൾ. അതേപോലെ തന്നെ ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോ ആ ഗ്രന്ഥത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? അത് അറിയപ്പെട്ടത് മാറൂഫായത് സ്വഹീഹുൽ ബുഖാരി, അല്ലെങ്കിൽ അൽ ജാമിഉ സ്വഹീഹ. യഥാർത്ഥത്തിൽ അതിന്റെ പേരെന്താണ്? ഇമാം ബുഖാരിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബുഖാരിന്റെ പേരില് മുഹമ്മദാണ്. അറിയപ്പെട്ടത് ബുഖാരി എന്നുള്ള പേരില്ല. മുഹമ്മദിന്റെ ബുഖാരി എന്നാരെങ്കിലും പറയലുണ്ടോ? അല്ലെങ്കിൽ മുഹമ്മദിന്റെ സ്വഹീഹ്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ താരിഖുൽ കബീർ, അത് ബുഖാരിന്റെ എന്നാ പറയല്. ആ സ്ഥലത്തിലേക്ക് ചേർത്തിയിട്ടാണ് അദ്ദേഹം മഷൂറായത്, അദ്ദേഹം മാറൂഫായത്. അതിന്റെ പേര് അൽ ജാമിഉൽ മുസ്നദു സ്വഹീഹു അൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സുനനിഹി വ അയ്യാമിഹി. ഇതാണ് ശരിക്കും ആ ഗ്രന്ഥമാണ് ഇത്, സ്വഹീഹുൽ ബുഖാരി, അല്ലെങ്കിൽ അൽ ജാമിഉ സ്വഹീഹ്. അതിന്റെ മുഴുവൻ പേര് അൽ ജാമിഉ അൽ മുസ്നദു അസ്സഹീഹു അൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സുനനിഹി വ അയ്യാമിഹി. ഇതാണ് ശരിക്ക് ഇമാം ബുഖാരിയുടെ ആ ഗ്രന്ഥത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതിനുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലോകത്തിന്റെ ആധികാരികമായ ഗ്രന്ഥമാണിത് ബുഖാരി. ഖുർആൻ കഴിഞ്ഞ പിന്നെ ബുഖാരി. ഒരു ഹദീസ് ഒരാൾ ഉദ്ധരിച്ചു, അത് ബുഖാരിയാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ് ബുഖാരിയാണ് ഉദ്ധരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് താരിഖുൽ കബീർ. ഒരു അത്ഭുത ഗ്രന്ഥാണ് താരിഖുൽ കബീർ. അത്ഭുത ഗ്രന്ഥം താരിഖുൽ കബീർ. ഇമാം ബുഖാരി രചിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്നുള്ളത് പറയാൻ പറ്റുമോ? നമ്മളത് നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഗ്രന്ഥമാണ്. കാരണം അതൊരു ഹിസ്റ്ററിയാണ്. ആരുടെ ഹിസ്റ്ററി? ഒരു ഹദീസിന്റെ സിഹത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സനദ് നോക്കും. ആ സനദിൽ 5 ആളുണ്ടോ 6 ആളുണ്ടോ? 6 ആൾക്കാരുടെ ഹിസ്റ്ററി. ഇമാം ബുഖാരി എടുത്ത പണി ചില്ലറ പണിയൊന്നല്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ല. സനദിലുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി, അവർ ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം, വാപ്പാര്, വാപ്പാന്റെ അപ്പാര്, ഉമ്മാര്, ഉമ്മാന്റെ ഉമ്മാര്, അവരെ ജീവിതം എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഓരോ ആ ഹദീസിന്റെ സനദിലുള്ള ആ ഫുലാൻ ഇന്ന ഫുലാൻ ഇന്ന ഫുലാൻ ഇന്ന ഫുലാൻ ഇന്ന ഫുലാൻ ഇന്ന നബി പറഞ്ഞു, നബിസ് പറഞ്ഞു, ഇങ്ങനെ അവരുടെ ഫുൾ ഹിസ്റ്ററി. അത് സഹാബികളത്, താബികളത്, ഇങ്ങനെ ഇമാം ബുഖാരി ഇങ്ങനെ ആ ഹിസ്റ്ററി ഇങ്ങനെ ലോകത്ത് തന്നെ അത്ഭുതം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അവത് വെറുതെ പറയുന്നതല്ല, ആ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസ് ലൈഫാണ്. അതൊക്കെ നമുക്ക് തോന്നിയ പോലെ ചില ആൾക്കാർ പറയും അൽബാനി വന്നിട്ടാണ്, അൽബാനിക്ക് തോന്നിയ ഹദീസൊക്കെ ലൈഫ്, അൽബാനിക്ക് തോന്നിയ ഹദീസൊക്കെ സഹീഹ്. ഇത് വിവരമില്ലാത്തതുകൊണ്ടാ. അൽബാനിക്കായിട്ട് പ്രത്യേകിച്ച് കായികൊന്നും ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടില്ല. ചില ഹദീസുകൾ ചില ആൾക്കാർ അങ്ങനെ പറയല്, ആൾക്കാരൊക്കെ എല്ലാ പണ്ഡിതന്മാരും സഹിയാക്കിയത് അൽബാനി ലൈഫാക്കി, എല്ലാവരും ലൈഫാക്കിയത് അൽബാനി സഹിയാക്കി. അതെന്തുണ്ടാന്നുള്ളത് നമ്മൾ വേറെ പഠിക്കണം. എന്നിട്ട് അൽബാനിന്റെ അതിന്റെ പേരിൽ കുതിര. അപ്പോ ഈ ബുഖാരിയുടെ ഈ താരിഖുൽ കബീർ എന്നുള്ളത് 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നത്. 18-ാമത്തെ വയസ്സിൽ. അതുകൊണ്ടാണ് ഇമാം ഇസാഖ് ബിൻ റാഹവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത് സിഹറാണ് ഈ ഗ്രന്ഥം എന്നുള്ളതാ. ഈ ഗ്രന്ഥം ഒരു സിഹറാണ്. ഏത് താരിഖുൽ കബീർ എന്നുള്ള ഇമാം ബുഖാരിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇതൊരു സിഹറാണ്. ആര്? ഇസാഖ് ബിൻ റാഹവി. ഇസാഖ് ബിൻ റാഹവി ആരാണ്? പറയേണ്ടതില്ല അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മഹത്വം പറയേണ്ടതില്ല. ഇമാം ബുഖാരിന്റെ ഷെയ്ഖാണ്, ഷെയ്ഖന്മാർ ഷെയ്ഖാണ് ഇസാഖ് ബിൻ റാഹവി. ഈ ഗ്രന്ഥം ഇമാം ബുഖാരി രചിക്കുന്നത് 18-ാമത്തെ വയസ്സിൽ, വെറും 18 വയസ്സിൽ അല്ലേ. നമ്മളൊക്കെ 50 കൊല്ലം 60 കൊല്ലം കുല്ലല്ലാന്റെ അർത്ഥം ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് തെറ്റുകൂടാതെ ഓദിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം മുട്ട് പറക്കും, ഓതാൻ കഴിയില്ല. ഈ മാമുക്കൊക്കെ കുമ്പോ ചില ആൾക്കാർക്ക് ഇദാസുലിദിലത്തിൽ അറുന്ന് ഓദിയാൽ തന്നെ മുട്ട് പറക്കുകയാണ്. 60 കൊല്ലം 50 കൊല്ലമായി ഇനി അവർ ജീവിച്ചിട്ട് അറിയുള്ള ചെറിയ സൂറത്തുകളുടെ വശംസ്യോദയ ഹാർത്തറിയുള്ള ഇത് 18-ാമത്തെ വയസ്സല്ലേ. ഇങ്ങനെ ഓരോരുത്തരുടെ ഹിസ്റ്ററി അതൊക്കെ ആധികാരികമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തില് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയണത് ആ ഗ്രന്ഥം ഞാൻ കാണിച്ചു കൊടുത്തു, ഇസാഖ് ബിൻ റാവിക്ക് കാണിച്ചു കൊടുത്തു. ആ ഗ്രന്ഥം കയ്യിൽ കിട്ടിയ ഉടനെ ഇസാഖ് ബിൻ റാവി നേരെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാ ബിൻ ത്വാഹിറിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഫഖാല യാ അയ്യുഹൽ അമീർ, അന്നത്തെ ഗവർണറാണ് ആര്, അബ്ദുല്ലാ ബിൻ ത്വാഹിർ, അലാ ഉരീക സിഹറ, ഞാൻ നിങ്ങൾക്കൊരു സിഹർ കാണിച്ചു തരട്ടെ, ഒരത്ഭുതം കാണിച്ചു തരട്ടെ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം കാണിച്ചു തരട്ടെ. ഖാല ഫല റഫീഹി അബ്ദുല്ലാ ഫതഅജ്ജബ, അന്നത്തെ അമീർ അബ്ദുല്ലാ ഇവന് താഹിറ് ആ ഗ്രന്ഥം ഇങ്ങനെ നോക്കി, അദ്ദേഹം അത് അത്ഭുതപ്പെട്ടു. ഫതഅജ്ജബ മിൻഹു, ആ ഗ്രന്ഥം കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇതാണ് താരിഖുൽ കബീറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അത് ഇമാം ബുഖാരി രചിക്കുന്നത് എവിടെ വെച്ചിട്ടാ? 18-ാമത്തെ വയസ്സിൽ മദീനത്ത് വെച്ചിട്ടാണ്, റൗദയിൽ വെച്ചിട്ടാണ്. വേറെ പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ ഈ താരിഖുൽ കബീർ 1 18-ാമത്തെ വയസ്സിൽ, 2 ഇമാം ബുഖാരിന്റെ ഷെയ്ഖ് പറഞ്ഞു അതൊരു സിഹറാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ കൊണ്ട് അത് പറ്റും തോന്നണല്ല. അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഇന്നും ജർഹുവത്തഅദീലിന്റെ ബേസ് ആ ഗ്രന്ഥമാണ് താരിഖുൽ കബീറ. അതിനടിസ്ഥാനമാക്കിയിട്ടാണ് വേറുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഈ ഹദീസിന്റെ ഇല്ലത്തുകളെ കുറിച്ച്, അതിന്റെ സനദിനെ കുറിച്ച്, റിജാലുകളെ കുറിച്ചുള്ള പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നീട് വന്നതൊക്കെ ഈ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് മസ്ജിദ് നബവിയിൽ വെച്ചിട്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വെച്ച റൗദയിൽ വെച്ചിട്ടാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു പ്രത്യേകത പറഞ്ഞെന്താ വെച്ചാല് നിലാവെളിച്ചത്തിലാണ് അത് എഴുതിയത് എന്ന്. നിലാവെളിച്ചത്തിൽ, നിലാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ചന്ദ്രന്റെ വെളിച്ചത്തില്. വാചകമാണെങ്കിൽ മാത്രം ഒന്ന് വായിച്ചുതരാം. അദ്ദേഹം പറയണ് ഫലമാ തോന്നി സമാനി അഷറ 18-ാമത്തെ വയസ്സായപ്പോ സൊന്നഫ്തു കിതാബ് കലായ സഹാബത്തു അത്താബീൻ എന്നുള്ള ഒരു കിതാബ് രചിച്ചു. സുമ സൊന്നഫ്തു അത്താരിഖ ബിൽ മദീന, പിന്നീട് മദീനയിൽ വെച്ചിട്ട് താരിഖ്, അതായത് താരിഖുൽ കബീർ രചിച്ചു. ഇന്ത കബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു കബറിന്റെ അടുത്ത് വെച്ചിട്ട് വകുൻതു അക്തുബുഹു, ഞാനത് എഴുതാറുണ്ടായിരുന്നു. ഫില്ലയാലിൽ മുഖബിറ മുഖമിറ കമറ്, ഫില്ലയാലിൽ മുഖമിറ കമറിന്റെ വെളിച്ചത്തിൽ, നിലാ വെളിച്ചത്തിലായിരുന്നു ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അദ്ദേഹം പറയണം. അതുകൊണ്ടായിരിക്കണം ഇബ്നു ഹജർ പറഞ്ഞത് ഒരാള് 30,000 ഹദീസുകളുള്ള ഒരു ഗ്രന്ഥം ഒരാള് രചിച്ചാലും അത് ഇമാം ബുഖാരിന്റെ താരിഖിന് പകരാവില്ല. ആരാ പറഞ്ഞത്? ഇബിൻ ഹജർ പറയണ. ഇബിൻ ഹജർ വേറെ അബുൽ അബ്ബാസിന്റെ വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ് തഹദീബിൽ. ആര്? ഇബിൻ ഹജർ അസ്കലാനി. ഖാല അബുൽ അബ്ബാസ് ഇബ്നു സഈദ്, അബുൽ അബ്ബാസ് ഇബ്നു സഈദ് പറഞ്ഞു, ലൗ അന്ന റജുലൻ കതബ 30,000 ഹദീസിൻ, ഈ 30,000 ഹദീസ്, 30,000 ഹദീസുകൾക്ക് ഒന്നൊരു ഗ്രന്ഥൻ ഒരു കിതാബ് രചിച്ചാലും, ലമസ്തഅനാൻ കിതാബി താരിഖ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ, അത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ മുഹമ്മദ് രചിച്ച താരിഖിന് അത് പകരാവില്ല കേട്ടോ. വിനജർ അദ്ദേഹത്തിന്റെ വാചകം എടുത്തു തിരിക്കുക. അപ്പൊ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്യപ്പെട്ടതുണ്ട്, ചെയ്യപ്പെടാത്തതുണ്ട്, നഷ്ടപ്പെട്ടു പോയതുണ്ട്, അതല്ലാത്തതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വേറെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ബുഖാരിയുടെ സ്വഹീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ അങ്ങനെ ഇൻഷാല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ക്ലാസ് എടുത്തിട്ടില്ല. വേറെ നമ്മുടെ പണ്ഡിതന്മാരും അതിൽ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ബുഖാരി മുസ്ലിം ഉള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രം. അപ്പൊ തുടങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ബുഖാരിയുടെ സ്വഹീഹ് മുതൽ തുടങ്ങാം. പക്ഷെ അതിന്റെ ഒരുപാടുണ്ടാവും. അപ്പൊ അതിലുള്ള ബുഖാരിന്റെ അതിൽ ബുഖാരിയിൽ ലൈഫ് ഉണ്ടോ, അപ്പൊ അങ്ങനെയൊക്കെ ചർച്ച പോവുകയാണെങ്കിൽ പിന്നെ അത് കുറെ പോവുകയും ചെയ്യും. അതിനെക്കുറിച്ച് എന്താണോ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ പോവുകയും ചെയ്യും. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ട്. എത്ര ഹദീസുകളിൽ നിന്നാണ് ബുഖാരി ആ ഹദീസ് തെരഞ്ഞെടുത്തത്, അത് രചിക്കാനുണ്ടായ കാരണങ്ങൾ, ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ സമയത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. എന്താണെങ്കിലും ഇമാം ബുഖാരിയുടെ ഈ സീറ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിലാണ്, ഷോർട്ടാക്കിയിട്ടാണ് 4 ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തത്. വളരെ ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം, പിതാവ്, മാതാവ്, അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടിയിട്ടുള്ള യാത്രകള്, പിന്നെ അദ്ദേഹത്തിന്റെ ഹിഫ്ള്, ബാക്കിയുള്ള കാര്യങ്ങള്, അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങള്, പിന്നെ അദ്ദേഹത്തിന്റെ വഫാത്ത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സീറയിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മുടെ സലഫുകൾ. അതിന്റെ 100-ൽ 1 അല്ലെങ്കിൽ 1,000-ൽ 1 പോലും ഇൽമു നേടുന്ന വിഷയത്തിലും ഇസ്ലാമിന്റെ കാര്യത്തിലും നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ നേരിടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം മനസ്സിലാക്കി കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാഭാഗത്തരുമാറാകട്ടെ. സലഫുകളുടെ, മഹാന്മാരായ ഇമാമിങ്ങളുടെ, ഹാഫലിങ്ങളുടെ സീറകൾ മനസ്സിലാക്കി അവരുടെ ആ ജീവിതത്തിൽ നിന്ന് ഇബ്രത്തുകൾ, പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുവാനും അത് പഠിക്കാനുള്ള സമയം കണ്ടെത്താനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا الحمد لله رب العالمين. ഒരു കാര്യം ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ വിഷയത്തില്, ഇമാം ബുഖാരി ഒരു ഹദീസ് തേടി ചെന്നപ്പോ ഒരാള് അയാളെ കുതിരക്കിങ്ങനെ തീറ്റ കൊടുക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് കുതിരനെ പിടിച്ചുകൊണ്ടുവന്നു, പിന്നെ അയാളുടെ ഹദീസ് സ്വീകരിക്കാതെ ഇമാം ബുഖാരി തിരിച്ചു പോന്നു, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചിലത് കാണുന്നുണ്ട്, പക്ഷെ അത് അടിസ്ഥാനം കാണുന്നില്ല. അങ്ങനെ ചില ആൾക്കാരുടെ പ്രസംഗങ്ങളിലുണ്ട്, അറിയപ്പെട്ട ആൾക്കാരൊന്നല്ല, വേറെ ചില ആൾക്കാരുടെ ദർസുകളിൽ അത് കാണുന്നുണ്ട്. പക്ഷേ അവർ ഇത് പറയുന്നില്ല ഏത് ഗ്രന്ഥത്തിലാണ് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും അത് അറിയെങ്കിൽ അവർക്കത് പറഞ്ഞുതരും ചെയ്യും, അടുത്ത ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞെടുക്കും ചെയ്യും. അത് എല്ലാവരും ബുഖാരിന്റെ അത് പ്രസംഗിക്കുമ്പോൾ പറയുന്ന സംഭവമാണ്. ഇമാം ബുഖാരി ഇങ്ങനെ കുറെ ദൂരം ചെന്നു, അവരാളിങ്ങനെ കുതിരനെ ഇത് കാട്ടി വിളിക്കാണ്, അയാളെ കുതിരനെ കിട്ടി, അയാളെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല,
അപ്പെന്തിനാ വന്നത് ചോദിച്ചു. ഞാൻ ഹദീസിന് വേണ്ടി വന്നാണ്, ആ വന്നാള് ഞാനാണ്. അങ്ങനെ അയാൾ ഹദീസ് പറഞ്ഞു കൊടുത്തു, ഇന്നാളെന്ന് ഇന്നാളെന്ന് ഞാൻ അതിൽ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഇമാം ബുഖാരി പറഞ്ഞു, ഒരു ബഹീമത്തിന്റെ കാര്യത്തിൽ നുണ പറയുന്ന ആളെ ഹദീസ് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി തിരിച്ചു പോകുന്നുള്ളതാണ്. ആരും പറഞ്ഞു കേൾക്കില്ല, പക്ഷെ അതിന്റെ അടിസ്ഥാനം കാണുന്നില്ല, ഏത് കിതാബിലോ എന്നുള്ളത് കാണുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഏതാണ്ട് സിയറിൽ വന്നിട്ടുണ്ട്. ഖതീബുൽ ബാഗ്ദാദി ഉദ്ധരിച്ചത്, അതേപോലെ തന്നെ തഹദീബിൽ വന്നത്, ബിദായ വന്നിഹായിൽ ഇബ്നു കസീർ ഉദ്ധരിച്ചത് ഒക്കെയാണ് നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ ആ സംഭവം ഇന്ന കിതാബിലാണെന്നുള്ളത് ഒരാളും അവലംബം പറയുന്നില്ല. പിന്നെ ചില ആൾക്കാരെ ദർസ് എന്ന് പറഞ്ഞത് അതിലും അത്ര മഷൂറായിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ ഈ ബുഖാരിന്റെ ദർസ് പലരും എടുക്കുന്നുണ്ട്, അവർ ചില ആൾക്കാർ ഈ സംഭവം പറയണം, അവരും അവലംബം പറയുന്നില്ല. ഈ കഥ അങ്ങനെ പറഞ്ഞു പോവാണ്. മറ്റത് അതല്ലാത്ത നമ്മൾ പറഞ്ഞതൊക്കെ കിതാബുകളിൽ നിന്നുള്ളത് തന്നെയാണ്, അതെല്ലാവരും അംഗീകരിച്ച സംഭവമാണ്. അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ ദർസുകളിലും അത് വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ കാര്യം കൂടി അതിൽ ശ്രദ്ധിക്കാം. വാഹ്റ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.